SBS Radio.
കുട്ടികളിൽ കണ്ടുവരുന്ന ഓട്ടിസവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചർച്ചകൾ നടക്കുന്നു. ഈ സാഹചര്യത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഓസ്ട്രേലിയ നൽകുന്ന ചികിത്സാ രീതികളെക്കുറിച്ചും ഇത്തരം ചർച്ചകളും മറ്റും കുട്ടികളെ എങ്ങനെ ബാധിക്കാമെന്നതിനെക്കുറിച്ചും വിവരിക്കാൻ സിഡ്നിയിൽ ചൈൽഡ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ വത്സ ഈപ്പൻ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ വത്സ ഈപ്പൻ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം
ഡോക്ടർ. എന്താണ് ഓട്ടിസം എന്നും കുട്ടികളിൽ ഓട്ടിസം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ആദ്യമൊന്നും വിവരിച്ച് നമുക്ക് തുടങ്ങാം.
ഓട്ടിസം എന്ന് പറയുമ്പം രണ്ട് മെയിൻ ഡൊമെയിൻസ് ആണ്. അതായത് നമ്മുടെ ഡെവലപ്മെന്റ്, നമ്മൾ വർത്തമാനം പറയുക, നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടുക, നമ്മൾ ഓടുക ചാടുക, അങ്ങനെ പലതരം ഡെവലപ്മെന്റിന് ഭാഗങ്ങളുണ്ടല്ലോ. അതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഓട്ടിസം ആകുമ്പം അഫക്റ്റഡ് ആകുന്നത്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് പറഞ്ഞാൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് സമൂഹമായി ബന്ധപ്പെടുക, ആശയവിനിമയം നടത്തുക, ചുറ്റുമുള്ള ലോകവുമായിട്ടൊരു ഇന്ററാക്ഷൻ, ഇടപഴകുക, മറ്റുള്ളവരോട് ചേർന്ന് ചിന്തിക്കുക, ഒരാളെന്തെങ്കിലും പറയുമ്പം അവർ മനസ്സിൽ കാണുന്ന പോലെ നമ്മളും മനസ്സിൽ കാണുക, പുറത്ത് കാണുന്നതിനെ നമ്മളെ കാണിക്കുന്ന ഉടനെ നമ്മളും അവരുമായിട്ട് ചേർന്ന് ഒത്തൊരുമയോടുകൂടി അതിനെ കാണുക, ആ ഭാഗങ്ങളിലൊക്കെയാണ് ഓട്ടിസമുള്ള കുട്ടികൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അതായത് അവർ അവരുടേതായ ഒരു ലോകത്തിൽ അങ്ങ് മുഴുകിയിരിക്കുകയാണ്. മറ്റൊരു ഡൊമെയിൻ എന്ന് പറയുന്നത് വളരെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇങ്ങനെ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്, വളരെ റെപ്പറ്റേറ്റീവ് ആണ്, ഒട്ടും ഫ്ലെക്സിബിൾ അല്ല, അങ്ങനത്തെ ആക്ടിവിറ്റീസ്. അങ്ങനെ വരുന്നോണ്ട് ഇടപഴകളിലും അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റത്തിലും വേറെ കുട്ടികളുമായിട്ടുള്ള കളിക്കാനുള്ള ഇൻട്രസ്റ്റോ അല്ലെ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പോ ഉണ്ടാക്കാനോ ഒന്നും അവർക്കൊരു താല്പര്യം കുറവായിരിക്കും.
ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആയിട്ട് ജനിക്കാൻ എന്താണ് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ?
ജനറ്റിക്സ് പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കമ്പോണൻ്റ് ആണ് അതിൻ്റെ കോസസിൽ. പക്ഷേ ഏത് ജീനാണ്, ഒരു ജീൻ അങ്ങനെ അല്ല, പല ജീനുകളുണ്ട്. അതുപോലെ തന്നെ അത് എൻവയോൺമെൻറ്റൽ മറ്റു കാര്യങ്ങളുമായിട്ട് ഒത്തിരി നിരവധി ജീൻസും എൻവയോൺമെൻറ്റും കൂടെ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഇഫക്റ്റാണ്. അപ്പം ഇപ്പം ഒരു വിധത്തിൽ പറഞ്ഞ ഡയബറ്റീസും അങ്ങനെ തന്നെയല്ലേ. ചിലർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ റിസ്ക് ഉണ്ട്. പക്ഷെ അത് വെച്ച് നമുക്ക് അത് ഉണ്ടാവണമെന്നില്ല. പിന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളും കൂടെ അതിനകത്തോട്ട് വരും. അപ്പൊ ഇത് വളരെ ഏർലി ആയിട്ട് വരുന്നതുകൊണ്ട് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ഒരു ജനറ്റിക് റിസ്ക് ഉള്ളവർക്ക് കുറച്ചും കൂടെ അതിനെ പ്രകടമാക്കാനുള്ളതായിട്ട് ഡെവലപ്മെന്റിൽ ഇന്ററാക്ട് ചെയ്ത് അത് സിംറ്റംസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പം ഒരു തുടക്കത്തിൽ എന്തെങ്കിലും ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ഒരു റിസ്ക് ഉള്ള കുട്ടി പിന്നെ ജനിക്കുമ്പോൾ ഉള്ള അപാകതകളോ അന്നേരം ഓക്സിജൻ കിട്ടാൻ താമസിക്കുകയോ അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് വരുന്ന ചില ഇൻഫെക്ഷൻസ്, ഇമ്മ്യൂൺ കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യമല്ല, അങ്ങനെ പല കാര്യങ്ങൾ അതിൽ അതിനെ ഇവൻച്വലി ഒരു സിംറ്റംസിലേക്ക് നയിക്കാം. അപ്പം ജനറ്റിക്സും അതുപോലെ തന്നെ പല പാരിസ്ഥിതിക ഘടകങ്ങളും അതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്.
എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ?
അത് ഐ മീൻ ഓരോ പല സ്റ്റഡികളും അങ്ങനെ കൺക്ലൂസീവ് അല്ല. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റുന്നത് ഈ പ്രഗ്നൻസി സമയത്തെ ബ്രെയിൻ്റെ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാരണങ്ങൾ, അത് ഇൻഫെക്ഷൻസ് ആ ഇമ്മ്യൂണിറ്റി ആ ഐ മീൻ ഫങ്ഷൻ ഡിഫിക്കൽട്ടീസ് ആവാം, അല്ലെങ്കിൽ ത്രെട്ടൻഡ് അബോർഷൻ ആവാം, അല്ലെങ്കിൽ ചില വൈറൽ ഇൻഫെക്ഷൻസ്, പണ്ട് ഈ എം എം ആർ വാക്സിനേഷൻ വരുന്നതിന് മുമ്പ് പലർക്കും അങ്ങനത്തെ ഈ മംസ്, മീസിൽസ്, അങ്ങനത്തെ ഒക്കെ ഇൻഫെക്ഷൻ പ്രഗ്നൻസി വന്നാൽ അത് അഫക്റ്റ് ചെയ്യുമെന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ പല എന്ത് കാര്യം, ഇപ്പോൾ ഒരു കാര്യം എന്ന് പറയാൻ പറ്റത്തില്ല, അതുപോലെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ആണ്. ഒരു റിസ്ക് ഉള്ള ആളിന് ഇച്ചിരി ഒരു കാര്യം എന്തെങ്കിലും മതി, അപ്പോഴത്തേക്ക് ബ്രെയിനെ കുറച്ചുകൂടെ അങ്ങ് അഫക്ട് ചെയ്തു, അപ്പോൾ അത് സിംറ്റം ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ അതങ്ങ് വളരെ മിതമായിട്ട് അങ്ങ് പോയേനെ.
ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഓട്ടിസം കണ്ടെത്താനാവും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം?
ഇപ്പം നമ്മളിപ്പം പറയുന്നത് സെക്കൻഡ് ഇയർ ഓഫ് ലൈഫ്, അതായത് ആ 12 മന്ത്സ്, 18 മന്ത്സ്, 24 മന്ത്സ്, ആ ടൈം തൊട്ട് നമുക്ക് കണ്ടു തുടങ്ങാം എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത് അവരുടെ ഡെവലപ്മെന്റിൽ. അപ്പൊ ആ കുട്ടിയുടെ വികസനം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ജനനം മുതൽ ആ സ്കൂൾ വരെയുള്ള പ്രായത്തിൽ എല്ലാ 6 മന്ത്സിലും ഒരു ഡെവലപ്മെന്റൽ ചെക്ക് ചെയ്യണമെന്ന് നമ്മുടെ ന്യൂ സൗത്ത് വെയിൽസിന്റെ ബ്ലൂ ബുക്കിലുണ്ട്. കാരണം എല്ലാ ഇവിടെ ജനിച്ച കുട്ടിയാണെങ്കിൽ പേരൻസിന് കുട്ടി ജനിക്കുന്നുണ്ട് ബ്ലൂ ബുക്ക് കൊടുക്കും. ആ ബ്ലൂ ബുക്കിനകത്ത് ഓരോ 6 മന്ത്സിലും കുട്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും അല്ലെങ്കിൽ ആ അത് ചെക്ക് ചെയ്യാനോ ഡെവലപ്മെന്റൽ ചെക്ക്സ് ചെയ്യാനുള്ളതായ അതിന്റെ ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഇവിടെ ജനിച്ച കുട്ടി അല്ലെങ്കിൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വെബ്സൈറ്റിലും ഉണ്ട് ഈ ഡെവലപ്മെന്റൽ ചെക്ക്സ് എന്ന് പറയുക. അതായത് ഓരോ 3 മാസത്തിലെ 6 മാസത്തിലെ 12 മാസത്തിലെ കുട്ടി എന്തൊക്കെ ചെയ്യണം പല ഡൊമൈൻസിൽ, സോഷ്യലി എന്ത് ചെയ്യണം, ഇമോഷണലി എന്ത് ചെയ്യണം, മോട്ടോർ ഡെവലപ്മെന്റിൽ എന്തോ ചെയ്യണം എന്നുള്ളതായ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളതിനെ ഒരു വെൽ ബേബി ചെക്ക് എന്ന പോലൊക്കെ എല്ലാ 6 മന്ത്സിലും റെഗുലറായിട്ട് നമ്മുടെ കുട്ടി എങ്ങനെയാണ് ഡെവലപ്മെന്റിൽ പ്രോഗ്രസ് ചെയ്യുന്നതെന്നുള്ള ഒരു താരതമ്യം നടത്തുക. അപ്പം എന്തെങ്കിലും ഡിഫറൻസസോ ഡിലേയോ അതായത് താമസമാകുന്നു ഇന്ന കാര്യം ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് പറയുമ്പം അന്നേരമാണ് നമുക്ക് അങ്ങനെ നമുക്ക് തന്നെ മോണിറ്റർ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഡിഫറൻസസ് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ അതിനുള്ള ഇൻ്റർവെൻഷൻസ് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഭക്ഷണം നൽകുമ്പോഴോ നമ്മളെ നോക്കി പിഞ്ചിരിക്കുന്നുണ്ടോ, നമ്മളിങ്ങനെ ഇക്കിളിയിടുമ്പം ചിരിക്കുന്നുണ്ടോ, നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ, ഐ കോണ്ടാക്ട് ഉണ്ടോ, പേരും അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കുമ്പം കുട്ടി പ്രതികരിക്കുന്നുണ്ടോ, പേര് വിളിച്ച അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിന്റ് അറ്റൻഷൻ, അതായത് ഒരു ഹേ അവിടെ നോക്കിക്കേന്ന് പറഞ്ഞ എന്തെങ്കിലും ഒന്ന് നമ്മൾ കാണുന്ന ഉടനെ ചൂണ്ടിക്കാണിക്കുന്നുടനെ നമ്മളുമായി ചേർന്ന് അതിനെ നോക്കുകയും നമ്മുടെ കൂടെ അതിനെ പിന്തുടരുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കറിയാം ആ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് നല്ലതായിട്ട് പോകുന്നു എന്നുള്ളത്. അത് അവരൊപ്പം റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ഹേ ലുക്ക് എന്ന് പറഞ്ഞ് നോക്കിപ്പിക്കുമ്പോൾ നോക്കാതിരിക്കുക, നമ്മളോട് പ്രതികരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അതാ ഒരു സെക്കൻഡ് ഇയർ ഓഫ് ലൈഫിൽ തന്നെ നമുക്ക് അങ്ങനത്തെ ഏർലി സയൻസ് കണ്ടെത്താം. പോയിന്റിങ് ആംഗ്യങ്ങൾ ഉപയോഗിക്കുക. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഏതെങ്കിലും ഒരു സ്കിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സൈൻ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ നേരത്തെ തുടങ്ങി തന്നെ ഡിഫറൻസസ് ഇൻ ഡെവലപ്മെന്റൽ പ്രോഗ്രസ് നമുക്ക് മോണിറ്റർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനി അപ്പോൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തൊക്കെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ തെറാപ്പീസ് ആണ് ഓസ്ട്രേലിയ നൽകുന്നത്?
അത് നമ്മളിപ്പം എവിടെ താമസിക്കുന്നു എന്നുള്ള നമ്മുടെ നമുക്ക് എന്താണ് ആക്സസ് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷെങ്കിൽ ഇപ്പം NDIS ഒക്കെ സഹായമുള്ളതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും നേരത്തെ തന്നെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു ഏർലി തുടക്കത്തിൽ തന്നെ ഒരു ഒരു ഡയഗ്നോസിസ് നമ്മൾ രോഗനിർണയം നടത്തുക. അത് കഴിഞ്ഞാൽ അപ്പം എത്രയും പെട്ടെന്ന് നേരത്തെ തുടങ്ങിയാൽ അത്രയും നമുക്ക് ബ്രെയിൻ ഡെവലപ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മുടെ ബ്രെയിൻ വളരെ കണക്ഷൻസ് ഉണ്ടാക്കുന്ന സമയമാണ് ആ ഫസ്റ്റ് 3 ഇയേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുട്ടികൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് എൻവയോൺമെന്റുമായിട്ട് പ്രതികരിക്കാനോ ആളുകളുമായിട്ട് കളിക്കാനോ ഒന്നുമുള്ള ഇൻട്രസ്റ്റ് അവർക്ക് സ്വയമായിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവര് വിളിക്കുകയും 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 ചെയ്തിട്ടും റെസ്പോണ്ട് ചെയ്യാത്തപ്പോ പേരൻസ് കൂടുതലും അങ്ങ് അവരെ വിടും. കാരണം വെച്ചാൽ നമുക്കൊന്നും പ്രതികരണം കിട്ടാത്തത് കൊണ്ട് അതിലാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. നമ്മൾ അവരെ വിട്ടു കഴിഞ്ഞാൽ അവർ പോയി അവിടെ ഇരുന്ന് സ്വയമായിട്ട് അബ്സോർബ്ഡ് ആയിട്ട് അവരുടേതായ ചിന്തകളിലും അവരുടേതായ കാര്യങ്ങളിലും ഇങ്ങനെ ഇടപെട്ട് നിൽക്കും. പക്ഷേ ഏർലിയർ ആയിട്ടുള്ള ആ സമയത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അവരെ സോഷ്യലി കണക്റ്റഡ് ആക്കാനായിട്ട്. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് പ്രായമാകും തോറും അവർ റെസിസ്റ്റഡ് ആകും നമ്മൾ വിളിക്കുമ്പോൾ, അല്ലെ അവർ ടാൻട്രംസ് കാണിക്കും, കുറച്ചുകൂടെ അഗ്രസീവായിട്ട് അവർക്ക് എനിക്കിഷ്ടമില്ല എന്നുള്ളത് പ്രതികരിക്കാൻ പറ്റും. അത് പക്ഷേ അതിനൊക്കെ മുമ്പേ തന്നെ നമ്മൾ അവരെ എത്രയും നമുക്ക് കഴിയാവുന്ന എത്രയും അവരെ സോഷ്യൽ ഇൻട്രാക്ഷൻസിലോട്ടും സെൻസറി സോഷ്യൽ റുട്ടീൻസിലേക്കും നമ്മൾ കൊണ്ടുവന്നാൽ അത്രയും ബ്രെയിൻ കണക്ഷൻസ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഏർലി ഇയേഴ്സിൽ ഒത്തിരി സോഷ്യൽ പ്ലേ, സോഷ്യൽ ഇൻട്രാക്ഷൻസ്, നർച്ചറിങ്, സ്റ്റിമുലേഷൻ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ആ ബ്രെയിൻ കണക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്നത്. അത് കഴിയുന്നുണ്ട്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള സ്പീച്ച് പത്തോളജി ഉണ്ട്, ഒക്കുപേഷണൽ തെറപ്പി ഉണ്ട്, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇതെല്ലാം ഒന്നിച്ചൊരു സ്ഥലത്ത് കൊടുക്കുന്നത്. അതായത് ന്യൂ സൗത്ത് വെയിൽസിൽ ചില സെന്റേഴ്സ് ഉണ്ട്, അവിടെ ഈ ലോങ് ഡേ കെയർ സെന്റർ പോലൊക്കെ അല്ലെങ്കിൽ പ്രീ സ്കൂൾ പോലൊക്കെ, പക്ഷേ ഓട്ടിസത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആണ്. കുട്ടി അപ്പോൾ അവിടെ നമ്മൾ ഡേ കെയറിൽ കൊണ്ടുവിടുന്ന പോലെ, പ്രീ സ്കൂളിൽ കൊണ്ടുവിടുന്ന പോലെ കൊണ്ടുവിടുക. അവരുടെ ഫുൾ ആ ടൈമിൽ അവിടെ ഒരു ഇന്റർവെൻഷൻ പ്രോഗ്രാമാണ്. ജസ്റ്റ് അവർ ചൈൽഡ് മൈൻഡ് ചെയ്യുന്നതിന് പകരം അതൊരു ഇന്റർവെൻഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ എല്ലാ തരമായ ഇന്റർവെൻഷൻസും കോംപ്രിഹെൻസീവ് ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇവിടെ കൊണ്ടുപോയി സ്പീച്ചിന് പോയി, അവിടെ കൊണ്ടുപോയി ഒറ്റയ്ക്ക് പോയി, അവിടെ കൊണ്ടുപോയി ബിഹേവിയർ തെറപ്പിക്ക്, അവിടെ പോയി സോഷ്യൽ സ്കിൽസിന് എന്ന് പറയുന്നത് പോലെ അല്ലാതെ ഒന്നിച്ച് കിട്ടുന്ന സെന്റേഴ്സ് ഉണ്ട്. ആ പ്രീ സ്കൂൾ ലോങ് ഡേ കെയർ സെന്റേഴ്സ്, അങ്ങനത്തെ ടൈപ്പ് സെന്റേഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലെത്തുമ്പോഴത്തേക്ക് സ്വകാര്യ സ്കൂളിലായാലും പ്രത്യേകിച്ചും പബ്ലിക് സ്കൂൾസിലും ഗവൺമെന്റ് സ്കൂൾസിലും സ്പെസിഫിക് ആയിട്ടുള്ള യൂണിറ്റ്സും പ്രോഗ്രാംസും ഉണ്ട്.
ഓക്കെ, തീർച്ചയായിട്ടും. ഓട്ടിസത്തിന് ഓസ്ട്രേലിയ നൽകുന്ന ചികിത്സാ രീതികളെക്കുറിച്ചും ഓട്ടിസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുട്ടികളെ എത്രത്തോളം ബാധിക്കുമെന്ന കാര്യത്തെക്കുറിച്ചും സിഡ്നിയിൽ ചൈൽഡ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ വത്സ ഈപ്പനാണ് നമ്മോട് വിവരിക്കുന്നത്. ഡോക്ടർ, ഓട്ടിസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒരുപാട് വിവാദങ്ങളും ചർച്ചകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ബാധിക്കാനിടയുണ്ട്?
നമ്മളിപ്പോൾ ഇന്റർനെറ്റിൽ എടുത്ത് നോക്കിയാൽ ഒരു വിധത്തിൽ ഇന്റർനെറ്റ് ഒരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും പോയി നോക്കിയാൽ ഉടനെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. പക്ഷേങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പല സർവീസസും പല അഡ്വർടൈസ്മെന്റ്സും ചിലപ്പം ശരിയായിട്ടുള്ള ഗവേഷണമോ റിസർച്ച് എവിഡൻസോ തെളിവോ അടിസ്ഥാനമോ ഇല്ലാത്തതായിരിക്കും ചിലപ്പോൾ. അപ്പം നമ്മളുടെ പേരൻസിന് അതിനെ തിരിച്ചറിയാനുള്ളതായ പ്രശ്നം വരുന്നത് കാരണം അതൊരു ഒരു പ്രോബ്ലമായിട്ട് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അതിനനുയോജ്യമാണോ അങ്ങനെയൊക്കെയുള്ള ആയ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. പിന്നെ ഒത്തിരി അടിസ്ഥാനമില്ലാത്തതായ ചില ഇനം വാക്സിനേഷൻ ഓട്ടിസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ആളുകൾ വാക്സിനേഷൻ എടുക്കാതിരിക്കുക, അതല്ലെങ്കിൽ ഇത് ക്യൂർ ചെയ്യുമെന്നും പറഞ്ഞ് ഒത്തിരി പൈസ കൊണ്ടുപോയി ചിലവഴിച്ച് ചില ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒത്തിരി ഉണ്ട്.
ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിപ്പോ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിക്കാനിടയുണ്ടോ?
കുട്ടികളെ ബാധിക്കുന്ന വെച്ചാൽ നമ്മളിപ്പം പല വേണ്ടാത്ത ട്രീറ്റ്മെന്റ്സ് എടുക്കുക അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുട്ടിയെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യുമല്ല. പിന്നെ തന്നെയുമല്ല ഈ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റോ അല്ലെങ്കിൽ വളരെ പെക്യൂലിയർ ഹെൽത്തി അല്ലാത്തത് പക്ഷെങ്കിൽ ആയ ഡയറ്റ്സ് ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഉടനെ അത് കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് അതർ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ അയാളി ആയിട്ടുള്ള ആയ സപ്പോർട്ടും ലവ് ആൻഡ് സപ്പോർട്ട് ആൻഡ് നർച്ചറിങ് സ്റ്റിമുലേഷനാണ് ഇതിൻ്റെ നമ്മൾ ഏറ്റവും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ചില ചികിത്സാ രീതി ചില വിധത്തിൽ നമ്മൾ നമ്മൾ ഡയറ്റ് ഒബ്സർവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുതെന്നോ ഇന്നത് ചെയ്യണമെന്നോ പറയുമ്പം അത് തെറ്റായിട്ടുള്ള ഒരു ഔട്ട്കമാണ് ചൈൽഡിന് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പ്രശ്നമാകും.
ഓക്കെ ഓക്കെ. ഡോക്ടർ പറഞ്ഞല്ലോ വ്യക്തമായിട്ടുള്ള ഗവേഷണങ്ങളോ മറ്റോ ഇല്ലാതെ ഇന്റർനെറ്റിലും മറ്റും ഒരുപാട് ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽ വിവരങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത്രയും അശാസ്ത്രീയമായ പ്രഭാഷണങ്ങളും നിർദ്ദേശങ്ങളും ഏതെങ്കിലും വിധത്തിൽ ഈ കുട്ടികളെ നേരിട്ട് ബാധിക്കാനിടയുണ്ടോ?
ഈ ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ നല്ല സ്പീച്ച് ഉള്ളവരാണ്. പക്ഷെ അവർ സോഷ്യലി ആ സ്പീച്ച് ഉപയോഗിക്കുന്നതിലുള്ള പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. അവർക്ക് അവർ അതർവൈസ് ഹൈ ഫങ്ഷനിങ് കുട്ടികളായിരിക്കും. അപ്പം പല കാര്യങ്ങളും ഇന്റർനെറ്റിൽ നിന്നോ അല്ലാതെയോ അവർ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ മറ്റു കുട്ടികൾ അതിനെപ്പറ്റി പരാമർശം ചെയ്യുകയോ ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ആ പ്രശ്നങ്ങൾ വരാം. ഇപ്പം ഒത്തിരി അശാസ്ത്രീയമായ കാര്യങ്ങൾ ഇന്റർനെറ്റിൽ കൂടെയും അല്ലാതെയും എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പം ഹൈ ഫങ്ഷനിങ് കുട്ടികളാണെങ്കിൽ അവർക്ക് തന്നെ ഒരു ഡിഫിക്കൾട്ട് പ്രൊപ്പസിഷൻ ആയിരിക്കും. എന്തെങ്കിലും പ്രിവെന്റബിൾ നമ്മുടെ പേരൻസോ എന്തെങ്കിലും ചെയ്യാത്തതുകൊണ്ടോ ചെയ്തത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുത്തതുകൊണ്ടാണോ കൊടുക്കാത്തതുകൊണ്ടാണെന്നോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എനിക്കിത് വന്നതെന്നുള്ള ഒരു ഒരു ആശയം അവരിൽ വരുത്തുന്നെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഒരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ ഒരു വിധത്തിൽ ഇന്റർനെറ്റിൽ വരുന്നതോ അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഇവയിലും കേൾക്കുന്നതോ ആയ കാര്യങ്ങൾ അതിൻ്റെ എവിഡൻസ് ബേസ് എന്തുവാണ്, അതിൻ്റെ റിസർച്ച് എന്തുവാണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് നോക്കണം. ആർക്കും എന്ത് വേണമെങ്കിലും ഇപ്പം പറയാം, ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ വളരെ എളുപ്പമാണ് ഇപ്പം വാട്സപ്പോ അതർ മീഡിയംസോ അല്ലെങ്കിൽ കൊണ്ട് വാർത്തകൾ പ്രചരിക്കാനായിട്ട്. അപ്പം ഏറ്റവും നമ്മൾ നോക്കേണ്ടത് എങ്ങനെയെങ്കിലും ഉള്ളായ ന്യൂസോ അല്ലെങ്കിൽ വ്യൂസോ കിട്ടുന്ന ഉടനെ അതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് എന്താണെന്ന് തിരയുക, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് കണ്ടിട്ട് മാത്രമേ ആളുകൾ അതിനെ വിശ്വസിക്കുകയോ അതിനെപ്പറ്റി പരാമർശം ചെയ്ത് ചെയ്യുകയോ ചെയ്യാവൂ.
ഇപ്പം മറ്റൊരു കാര്യമുള്ളത് ഡോക്ടർ, ഇപ്പം കുട്ടികളുടെ മാതാപിതാക്കളും ഇപ്പം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കുമല്ലോ കടന്നു പോകുന്നത്. ഇപ്പം ജനിച്ച കുട്ടി ഓടിസ്റ്റിക്കാണെന്ന് അറിയുമ്പോൾ അവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവമായിരിക്കുമല്ലോ. മാതാപിതാക്കൾ എങ്ങനെയാണ് മനസ്സിനെ ഒന്ന് ചിട്ടപ്പെടുത്തുകയും അതുപോലെ തന്നെ കുട്ടികളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതും എങ്ങനെയാണ്?
ഇപ്പം നമ്മൾ ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ വ്യത്യസ്തമായിട്ടാണ് അവരുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ ഒരു മനസ്സിദ്ധാന്തം എന്ന് പറയും, അതായത് തിയറി ഓഫ് മൈൻഡ്. ഇപ്പം നമുക്ക് ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം നമ്മുടെ വികാരങ്ങൾ, അവരുടെ വികാരങ്ങളുടെ, അവരുടെ ചിന്തകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലേ. അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും അവരുടെ മുഖഭാവം കൊണ്ടും അല്ലാതെ കൊണ്ടും നമ്മൾ അതിനെ ഒരു വിധത്തിൽ അതിനെ അനുമാനിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ പെരുമാറും. പക്ഷേ അങ്ങനത്തെ ആ ഇമോഷണൽ കണക്ഷൻസ് അല്ലെങ്കിൽ വൈകാരികമായ ഒരു ചിന്ത അവർക്കില്ല, അവർക്ക് അതുകൊണ്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ല, അതുകൊണ്ട് നമ്മൾ അത് പേഴ്സണലായിട്ട് എടുക്കരുത്. അവനെന്നെ അല്ലെങ്കിൽ അവളെന്നെ മറ്റു കുട്ടികളുടെ കൂടി ചെയ്യുന്നില്ല എന്നുള്ള ഒരു 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 നിരാശയോ അല്ലെങ്കിൽ ആ ഡിഫറൻസിലുള്ള ഒരു ഡിസപ്പോയിൻമെന്റിന് പകരം അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ ഡിഫറൻസസിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ മുമ്പോട്ട് പോവുക. കാരണം ഏറ്റവും അവർക്ക് നന്നായിട്ട് വരുന്നെന്ന് പറയുന്നത് നമ്മൾ അവരുടെ വികസനത്തിനും അവരുടെ ജനറൽ ഏനോ അവരുമായിട്ട് കളിക്കുന്നതും അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതും അവരെ എൻജോയ് ചെയ്യുന്നതും ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ അവരുടെ ഡിഫറൻസസ് ആണ്, അത് പ്രശ്നമില്ല എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ആശയവിനിമയം ചെയ്യുകയും ചെയ്യണം. അപ്പം അവരൊരു ഒരു ഡിഫിക്കൽട്ട് ടാൻട്രമോ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ പ്രോബ്ലമോ കാണിക്കുന്ന ഉടനെ അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടോ അവരുടെ ആശയവിനിമയം നടത്താൻ പറ്റാത്തത് കൊണ്ടോ ആണ്, അല്ലാതെ അവർ ഒരു ഡെലിബറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവരൊരു നോട്ടി ആയിട്ടോ ചെയ്യുന്നതല്ല എന്നുള്ള ആ ഒരു പെർസെപ്ഷൻ ഡിഫറൻസ് നമ്മൾ വരുത്തണം. എത്രയും അവരുടെ ഡിഫറൻസസിന് പറ്റുന്ന രീതിയിലുള്ള ഷെഡ്യൂൾ, റെഗുലർ ഷെഡ്യൂൾസ്, സ്ഥിരത, ഒരു ഹോം സുരക്ഷാ മേഖല, അവരുടെ പെരുമാറ്റത്തിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമ്മൾ എക്സ്ട്രാ ചിന്ത ചെയ്യേണ്ടി വരും അവർ പറയാത്തത് കൊണ്ട്. അപ്പൊ അവരുടെ ഫ്രസ്ട്രേഷൻസ് എന്താണെന്നോ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ നമ്മൾ അതിന് എന്താണെന്ന് ഒരു ഓൾമോസ്റ്റ് ഡിറ്റക്റ്റീവ് വർക്ക് പോലെ കണ്ടുപിടിച്ച് അതിനോട്ട് റെസ്പോണ്ട് ചെയ്യുക. സ്റ്റിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ വിനോദത്തിനായിട്ട് സമയം കണ്ടെത്തണം. പ്ലേ ഒരു ഇമ്പോർട്ടൻ്റ് ഏർലിയർ ഡേയ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് മോട്ടോർ ഡെവലപ്മെന്റിനാണെങ്കിലും സെൻസറി മോട്ടോർ ഡെവലപ്മെന്റിനാണെങ്കിലും സോഷ്യൽ സ്കിൽസിനാണെങ്കിലും വളരെയധികം അത് നല്ല കാര്യമാണ്. അപ്പം നമ്മൾ നിരാശപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോപ്പില്ലാതെ നിരാശയായിട്ടിരുന്ന നമുക്ക് ആ ഉള്ള ഓപ്പർച്യൂണിറ്റിയും കൂടെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ അത് നമ്മൾ അങ്ങനെ ഡിഫറൻസസ് ആക്സെപ്റ്റ് ചെയ്ത് അതിന് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണ്, അവരെന്ത് ചെയ്താലാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ള അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി അതുമായിട്ട് ചേർന്നുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ചെയ്യുക. ചൈൽഡ് ലെഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമ്മളും ചേരുക, അല്ലാതെ നമ്മൾ പറയുന്ന പോലെ അവർ ചെയ്യണമെന്നുള്ള കടുംപിടുത്തം ചെയ്യാതിരിക്കുക. അപ്പം കുറച്ചുകൂടെ ഒരു ഹോപ്പ്ഫുൾ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് അവരെ അക്സെപ്റ്റ് ചെയ്ത് അവരുടെ രീതികളേക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകൾ ക്രമീകരിച്ചു കൊടുക്കുക. അപ്പൊ അതൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് അവർക്കും പ്രോഗ്രസ് വരും. അതുപോലെ തന്നെ ഡോണ്ട് ഗിവ് അപ്പ്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു കോഴ്സ് ആൻഡ് ഔട്ട്കം എങ്ങനെയായിത്തീരുമെന്ന്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഹോപ്പ്ഫുൾ ആയിട്ട് നമ്മൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. സോ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്, ഡോണ്ട് ഗിവ് അപ്പ്, അക്സെപ്റ്റ് യുവർ ചൈൽഡ്, സ്റ്റാർട്ട് ഏർലി, അങ്ങനെയൊക്കെയുള്ള ഒരു കോമൺ
കാര്യങ്ങളല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും ഡോക്ടർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇത്തരം കുട്ടികൾ ഇപ്പൊ സമൂഹത്തിൽ നിന്നും ഒരുപാട് അവഗണന നേരിടേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുമായി ഇടപെടുമ്പോൾ സമൂഹം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അപ്പൊ ഈ പേരൻസിന് പറഞ്ഞ കാര്യങ്ങൾ സമൂഹത്തിനും ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുഞ്ഞിലെ തൊട്ട് നമ്മൾ നമ്മളുടെ കുട്ടികളെ ഡിഫറൻസസിനെ അത് സ്റ്റിഗ്മയായിട്ട് കാണാതെ ഡിഫറൻസസിനെ അക്സെപ്റ്റ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കണം. അതായത് അവരാണ് ഫ്യൂച്ചർ സൊസൈറ്റി അല്ലേ. അപ്പം ഇപ്പോഴത്തെ സൊസൈറ്റി അവര് ഓട്ടിസം എന്ന് കേക്ക് പോലും ചെയ്യാതെ വളർന്നവരായിരിക്കും പലരും അല്ലെ. ഇപ്പോഴാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. അപ്പം എല്ലാവർക്കും അതൊരു ഒന്നുകിൽ ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒത്തിരി ഒരു ഫങ്ഷണൽ എബിലിറ്റീസ് ഉള്ള ആളാണെങ്കിലോ ഓട്ടിസം എന്ന് പറയുന്നത് അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻ ആവാം, ടാലന്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫിസിസ്റ്റ് ആവാം എന്നുള്ള ചിന്ത ഉള്ളവരുണ്ട്. അപ്പം വളരെ വേരിയഡ് ആയിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പം നമ്മൾ ഇനിയുള്ള തലമുറയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫറൻസസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ നമ്മൾ നിർമ്മിച്ചെടുക്കുക. അപ്പം നമ്മൾ മാറ്റം വരുത്തുക, നമ്മളുടെ കുട്ടികളിൽ നമ്മൾ ആ മാറ്റം പകരുക. So that everybody has a role, everybody has a place in the society. Stigmatized aayito socially excluded aayito nirthatha oru samoohathine valarthanayittu namukku endokku cheyan pattu avaru cheyya.
Thirchayittum endalum ithrayum karyangal SBS malayalam srodhakkalodu vivarichathinu valare adhigam nanni Dr. Valsaiyappan.
Thank you.
Tell us what you think. Like us on Facebook or follow us on Twitter.